നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത അന്വേഷണ വേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. തീരെ ചെറിയ കുട്ടികളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവരിലെ ക്രിയാത്മകതയും ചുറ്റുമുള്ള ജീവിതത്തെ നോക്കിക്കാണാനും താൽപര്യത്തോടുകൂടി മുന്നേറാനുമുള്ള കഴിവും വളരെയധികം വർദ്ധിച്ചിരുന്നു. 90% കൂടുതലായിരുന്നു. എന്നാൽ അതേ കുട്ടികളെ വീണ്ടും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ക്രിയാത്മകതയും ചുറ്റുമുള്ള ലോകത്തിലുള്ള താൽപര്യവും 15% മാത്രമുണ്ടായതായി കാണപ്പെട്ടു. വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ മുന്നേറുമ്പോൾ ക്രിയാത്മക വ്യക്തിത്വമായി തീരാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസം നമ്മളെ ഏതവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ ഒരു പുനർവിചിന്തനം ആവശ്യമല്ലേ? ജ്യോതിർഗമയ ചർച്ച ചെയ്യാനെടുക്കുന്നതും ഈ വിഷയമാണ്, ക്രിയാത്മക വ്യക്തിത്വം. എന്താണ് ക്രിയാത്മകത? എങ്ങനെയാണത് വളർത്തേണ്ടത്? അതിനെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്താനുള്ള ഉപാധിയാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഇതിൽ നമ്മെ നയിക്കാൻ, മാർഗനിർദ്ദേശം നൽകാൻ എന്നത്തെയും എന്ന പോലെ നമ്മോട് കൂടെയുണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ വയനാട് കോഴിക്കോട് മേഖലകളിലെ സഹപ്രശാസികയായ ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിരിമുറുക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നമ്മൾ അതിൻ്റെ ആ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എങ്ങനെ കാണണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുവേണ്ടി ധ്യാനം എങ്ങനെ ഉപയോഗിക്കണം ഇത് നമ്മൾ കണ്ടു. ക്രിയാത്മകത എന്ന വിഷയത്തെ നമ്മൾ എടുക്കുകയാണ്. എന്താണ് ക്രിയാത്മകത? എങ്ങനെ അതിനെ വളർത്തണം?
ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് മനസ്സെന്നത്. മനസ്സിൽ രണ്ട് തലങ്ങളിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ബോധമനസ്സും മറ്റൊന്ന് ഉപബോധമനസ്സും. ബോധമനസ്സ് ഒരു മനുഷ്യന്റെ ആർജിത വ്യക്തിത്വത്തിന്റെ ആധാരത്തിലാണ് പ്രവർത്തിക്കാറ്. ഞാൻ ഇന്നയാളുടെ മകളാണ്, ഇന്നയാളുടെ മകനാണ്, ഇന്ന കുലത്തിലെ കുട്ടിയാണ്, ഇന്ന വിദ്യാഭ്യാസം നേടിയ ആളാണ്, ഇതിന്റെയൊക്കെ ആധാരത്തിലാണ് നമ്മുടെ മനസ്സെപ്പോഴും ബോധമനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്ത്. സാധാരണ പറയാറുണ്ടല്ലോ, എന്ത് ചെയ്യാം, ഞാൻ ഇന്ന അച്ഛന്റെ മോനായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ അച്ഛനില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇതൊന്നും അല്ല പറയുക. പലപ്പോഴും മനുഷ്യന്മാർ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്നോ സ്ഥാനത്തായിപ്പോയി, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഇന്നോ ഡ്യൂട്ടി ആയിപ്പോയി എനിക്ക്. അപ്പൊ ഇതെല്ലാം ആർജിത വ്യക്തിത്വത്തിന്റെ ആധാരത്തിലാണ് ഒരു മനുഷ്യൻ ബോധമനസ്സിൽ പ്രവർത്തിക്കുന്നത്. അതേസമയം ഉപബോധ മനസ്സ്, ഇതാണ് ഏറ്റവും ആഴമുള്ളതായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഗിഫ്റ്റ്. ഒരു കവിത എഴുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബോധമനസ്സിൽ നിന്ന് എഴുതിയ കവിത അക്ഷരങ്ങളും വാക്കുകളും കൂട്ടിവെച്ചതായിട്ടുള്ള ഒരു ചിത്രം മാത്രമായിരിക്കും അത്. അതിനൊരു സുഖം നമുക്ക് അനുഭവപ്പെടാറില്ല. പക്ഷെ ഉപബോധ മനസ്സിൽ നിന്ന് ഒഴുകി വന്ന കവിത അതൊരു ഫീലിംഗോട് കൂടിയിട്ടായിരിക്കും. ആ ഒരു കവിത കേൾക്കുമ്പോൾ നമുക്കത് കണ്ട പോലെ, അത് ആസ്വദിച്ച പോലെ തോന്നിപ്പോവും. ഒരു കഥ ജനിക്കുന്നെങ്കിൽ അതൊരു മനുഷ്യന്റെ ഉപബോധ മനസ്സിനാണ്. ഇത്തരത്തിൽ അങ്ങനെയുള്ളതായിട്ടുള്ള മൃദുവായ കലകളെല്ലാം ഉറവെടുക്കുന്നതായിട്ടുള്ള ജന്മസ്ഥലമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ഉപബോധ മനസ്സാണ്. മറ്റൊന്ന്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്കിവിടെ ഉത്തരം മുട്ടി, എനിക്കിനി ഇതാവില്ലാന്ന് തോന്നിയിട്ട് ചിലപ്പോ ഒക്കെ മനുഷ്യനങ്ങ് ഡെസ്പായി പോകുന്ന നിമിഷം പെട്ടെന്ന് എവിടുന്ന് ഒരു ഐഡിയ വരുന്ന പോലെ തോന്നിപ്പോവും. ഓ, ഇങ്ങനെ ചെയ്താലോ എന്ന് തോന്നിപ്പോവും. അത്തരം ഐഡിയകൾ, അതായത് ഒരു പ്രശ്നത്തിന് പുതിയൊരു രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വിധി, അത് നമുക്ക് എന്ത് പറയാം, ക്രിയാത്മകത എന്ന് വിശേഷിപ്പിക്കാം. ആ ഒരു സൊല്യൂഷൻ ആ ഒരു വലിയ പ്രശ്നത്തിന് വേണ്ടതായിട്ടുള്ള ഉത്തരമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഇനി ഒരു കർമ്മം എല്ലാവരും ചെയ്യുന്ന രീതിയും അതിനെ ഒരു പുതുമയോടുകൂടി എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, ആസ്വാദനത്തോടുകൂടി ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ കഴിവ്, അതിന്റെ പേരാണ് ക്രിയാത്മകത എന്ന് വിശേഷിപ്പിക്കുക.
ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുകയുണ്ടായി.
അതെ.
അപ്പൊ ഈ എല്ലാ തരം കഴിവുകളും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ഈ ക്രിയാത്മകതയിൽ, ഈ ഉപബോധ മനസ്സിൽ നിന്ന് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്ന എല്ലാം ബോധ മനസ്സിൽ നിന്നുമാണ്. എങ്ങനെ ഈ ഷിഫ്റ്റ്, ഈ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരും?
സാധാരണ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് നമ്മൾ അത് സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്യാൻ നോക്കിയാൽ കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കും, ഇത് സേവ് ചെയ്യണോ വേണ്ടേന്ന്, അല്ലേ? അതുപോലെ ഈ കമ്പ്യൂട്ടറിന് ഇതിനൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓർഡർ എന്താന്ന് വെച്ചാൽ 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്ന കാര്യമാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സേവ് ഫയലിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ അനുഭവത്തിന്റെയും നമ്മൾ പഠനത്തിന്റെയും അറിവിന്റെയും ഒക്കെ പലതവണ ആവർത്തിച്ചു വരുന്ന അനുഭൂതികളുടെ അനുഭവങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ. അതുകൊണ്ട് എടുത്തു വെക്കുന്നതായിട്ടുള്ള സ്ഥലമാണ് ഉപബോധ മനസ്സ്. അതുകൊണ്ടാണ് പലപ്പോഴും കവിത എഴുതുന്ന ആളുകൾ പറയാറുണ്ട്, വല്ലാണ്ട് മനസ്സ് വേദനിച്ചപ്പോ അതൊരു കവിതയായി. ഞാൻ രാമായണം തന്നെ ഓർക്കാറുണ്ട്. ദുഃഖം കൊണ്ടൊരു മുനിചിത്തം ചേതനയായി കവിതയ്ക്ക് എന്നൊരു ചൊല്ലി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മുനിയുടെ മനസ്സിൽ ദുഃഖം വന്നപ്പോ അത് ദുഃഖം ഒരിക്കലും ഒരു ബോധ മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. പറയാറുണ്ടല്ലോ, ഞാൻ വേദനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ആവുന്നില്ല, വിചാരിച്ചത് ബോധ മനസ്സാണ്. പക്ഷെ നടക്കുന്ന പ്രക്രിയ എവിടെയാണ്? ഉപബോധ മനസ്സിനുള്ളിലാണ്. അപ്പൊ ഉപബോധ മനസ്സിനുള്ളിൽ അത് ചെന്ന് തട്ടിയപ്പോ അവിടെ നിന്നൊരു പുതിയ കവിതയായിട്ട് രാമായണം ജനിച്ചു വരുന്നു. ചിലർത്ഥം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന സേവ് ചെയ്ത ഫയലുകള് അതിനെ മറ്റൊരു ഫയലിന്റെ കൂട്ട് കിട്ടുമ്പോ അത് നമ്മളൊരു പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം തന്നെ. അപ്പൊ ഇവ രണ്ടും തമ്മിൽ ബന്ധപ്പെടാൻ കാരണം, മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അത് സേവ് ആയി പോയിട്ടുണ്ടാവും. മീൻസ് ഒരു തോട്ട് മൂന്ന് തവണ എന്റെ ഉള്ളിലേക്ക് അതിന്റെ ശക്തമായ ഭാവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, തോട്ട്സ് അനേകം വരുന്നുണ്ടാവും ഒഴുകി പോകുന്നുണ്ടോ, ആ തലത്തിലല്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയണ തന്നെ ചിലർ പറയാറുണ്ട്, പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചിട്ട് അങ്ങ് ഹാളിൽ എത്തിയപ്പോഴത്തേക്കും ഈ പഠിച്ചതൊക്കെ അങ്ങ് ആവിയായി പോയി സിസ്റ്റർ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലതവണ അവൻ ശക്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ പരീക്ഷയാണ്, എനിക്ക് പഠിച്ച കിട്ടിയാ മതിയായിരുന്നു എന്റെ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവന്റെ ഉള്ളിൽ ഉറങ്ങി ഉണർന്നു വന്ന ആ ശക്തമായിട്ടുള്ള ഭയത്തിന്റെ ഫീലിംഗ് അവൻ്റെ ഉള്ളിൽ ഒരു വൈറസ് ആയിട്ട് ആക്ട് ചെയ്യാണ്. പരീക്ഷാ ഹാളിൽ എത്തുമ്പോഴേക്കും അത് വൈറസ് ആയിട്ട് പഠിച്ച എല്ലാ ഫയലിനും ക്ലോസ് ചെയ്യും. ഓർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും, ഓ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ ബാക്ക് പാരഗ്രാഫിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞ് ഐ ഡോണ്ട് നോ ഫീൽ ചെയ്യാറുണ്ട് കുട്ടികൾക്ക്. എന്തുകൊണ്ട് ഈ വൈറസ് എവിടെ നിന്ന് അവൻ്റെ ഉള്ളിൽ കയറിക്കൂടി, ഈ ഭയം എവിടെ നിന്ന് വന്നു? പലതവണ ഭയം എന്നൊരു ഫീലിംഗ് അതൊരു സൂപ്പർഫിഷ്യൽ അല്ല, വെറുതെ ഒഴുകി പോകുന്ന സാധനമല്ല, അതെന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ പലതവണ ആഴത്തിൽ അനുഭൂതി ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാകുന്ന മൂന്ന് തവണ ഒരു തോട്ട് വന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ പോകും. അത് ഒൻപത് തവണയാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് മാറുന്ന പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഫയലുകളാണ് ഉപബോധ മനസ്സിനുള്ളിൽ വരുന്നത്.
ഇപ്പൊ ഈ റിപ്പീറ്റേഷനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ ഇത് ഏത് തരത്തിലും ഇപ്പൊ നല്ല കാര്യങ്ങളും എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും, വളരെ മോശമായ ചിന്തകളും ആവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ പറയാറുണ്ട്, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് റിവിഷൻ അല്ലേ. അപ്പൊ ഈ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത് എന്തും അത് നമ്മുടെ സംസ്കാരത്തിലേക്ക് പോകുന്നതാണോ?
ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞ ഒറ്റ എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ചില കുട്ടികൾ പറയാറ് ഞാൻ പത്ത് വട്ടം റിവിഷൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ പഠിക്ക് പഠിച്ചെഴുതാൻ കിട്ടില്ല. എന്തുകൊണ്ട് പത്ത് വട്ടം പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്നില്ല? അത് പത്ത് വട്ടം വായിച്ചിട്ടേ ഉള്ളൂ, പത്ത് വട്ടം ഉൾക്കൊണ്ടിട്ടില്ല. ഉൾക്കൊള്ളുക മീൻസ് ആ പത്ത് വട്ടം അവന്റെ മനസ്സിന്റെ ഫയലിൽ അതിനെ സേവ് ചെയ്തിട്ട് അവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലും മറക്കാറില്ല. കൊച്ചുകാലത്ത് പഠിച്ച കവിതകളുണ്ടല്ലോ, നമ്മൾ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച കവിതകളൊക്കെ ഇപ്പോഴും പാടാറില്ലേ? എന്തുകൊണ്ട്? അത് നിങ്ങൾ അത്രയും തവണ രസിച്ച് പഠിച്ചു, അതുകൊണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ അത് സേവ് ആയിപ്പോയി. അതേസമയം മറ്റൊന്ന് എന്ത് ചെയ്തിരിക്കുക, പത്ത് വട്ടം വായിച്ചു. അപ്പൊ വായനയും പഠനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് റിവിഷൻ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരതിനെ അനുഭൂതികളാക്കിക്കൊണ്ട് അതിനെ സേവ് ചെയ്യുന്നു.
ധാരാളം ചെറുപ്പക്കാരും ഈ പരിപാടി കാണുന്നുണ്ടായിരിക്കും, പരീക്ഷയ്ക്ക് പഠിക്കുന്നവരും. അപ്പോ ഈ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക, അപ്പോ പഠനത്തിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്? അതിലൊരു ഒരു ക്ലാരിഫിക്കേഷൻ.
നമുക്ക് പഠിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയനെ, ഒന്നാമത്തെ കാര്യം പഠനത്തോട് എനിക്കുള്ള താല്പര്യമാണ്. കാരണം ഏത് വിഷയത്തിനും ഒരു അക്ഷരങ്ങളായിട്ട് അത് കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല.
കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയം, എനിക്ക് തോന്നുന്നു, ക്രിയാത്മകത ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട വിഷയവും ഇത് തന്നെയാണ്. പഠനം എന്നുള്ള
ഒരു വലിയ തലം കൂടിയാണ് അത്. കാരണം കുട്ടിക്കാലത്താണല്ലോ നമ്മളെ പഠനം വരുന്നത്. അപ്പൊ അത് നമുക്ക് നല്ല ആപ്ലിക്കേഷനിലൊരു ഫീൽഡാണത്. ശരിക്കും നമ്മൾ നോക്കിയാൽ ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് അക്ഷരങ്ങളെ സ്നേഹിക്കുക നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം ഓരോ വാക്കും വെറും ചിത്രങ്ങളല്ലാതെ, അക്കങ്ങളല്ലാതെ മാറാതെ, അല്ലെങ്കിൽ ഒരു ചിത്രമായിട്ട് മാറാതെ അത് ചേർത്തുണ്ടാക്കുന്ന ഒരു ഭാവമുണ്ട്. ഇതിപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു കെമിക്കൽ പരീക്ഷ നടത്തിയിട്ടുള്ളത്, അന്നത്തെ എന്റെ ഒരു മേരി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ടീച്ചർ അന്ന് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വരെ എനിക്ക് കെമിസ്ട്രി ഒരു ഭയമുള്ള ഒരു സബ്ജക്ട് ആയിരുന്നു. കുറെ ഫോർമുല കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ലെങ്കിലോ എന്നൊക്കെ ഒരു വിചാരം വരുമായിരുന്നു. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഈ കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് ടീച്ചർ എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അന്ന് കണ്ടു ആ ടെസ്റ്റ് ട്യൂബും അതിലേക്ക് ആ ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നതും H2SO4 എന്ന രീതിയിൽ പറയുന്നതും അത് കഴിഞ്ഞ ശേഷം ആ ഗോൾഡൻ റിംഗ് ഫോം ചെയ്യുന്നതും ഇതൊന്നും ടീച്ചർ ഒരു പരീക്ഷ നടത്തി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടായിരുന്നില്ല ആദ്യം ഞാൻ കാണുന്നത്. പരീക്ഷ നടത്തി ഞാൻ കണ്ടത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ ആദ്യം എൻ്റെ മനസ്സിനുള്ളിൽ ചിത്രം കണ്ടത് എൻ്റെ ടീച്ചർ പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ അന്ന് എനിക്ക് തന്ന ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അതൊരു വിത്ത് ഭാവന ആയിരുന്നു ടീച്ചറുടെ. ടീച്ചർ പറഞ്ഞപ്പോൾ ആ ഗോൾഡൻ റിംഗിന്റെ ബ്യൂട്ടിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുണ്ടായി കണ്ടപ്പോൾ അതിന് അത്രയും ബ്യൂട്ടി എനിക്ക് തോന്നിയില്ല. പക്ഷെ ടീച്ചർ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ബ്യൂട്ടി ഒരുപാടായിരുന്നു. അതോടുകൂടി ഞാൻ കെമിസ്ട്രി അങ്ങ് സ്നേഹിച്ചു പോയി. ഇത് ആർക്കും പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് തോന്നിപ്പോയി. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ആദ്യം വേണ്ടത് ആ കാര്യത്തെ കാണുക എന്നുള്ളതാണ്. കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് പഠിക്കുക. അതെന്തും ആവാം. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിന്റെ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും അവിടെ നമുക്കൊരു പക്ഷേ ഹിസ്റ്ററി ആയിരിക്കാം പഠിക്കുന്നത്. പക്ഷെ ആ ഹിസ്റ്ററിയിൽ ഉണ്ടാവുന്ന രാജാക്കന്മാർ, അവരുടെ കാലത്തെ ഭരണകാലം, ഇതൊക്കെ എനിക്ക് ഒരു തവണ ഫീൽ ചെയ്തുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞാൽ അത് ഞാൻ മറക്കുന്നില്ല. അതുകൊണ്ടാണ് ചരിത്ര നോവൽ വായിക്കുമ്പോൾ മറക്കുന്നില്ല. അതേസമയം അതേ ചരിത്ര നോവല് എനിക്കൊരു സിലബസ് ആയി വന്നാൽ എനിക്ക് പേടി വരുന്നു. അപ്പൊ ഒന്നാമത് എനിക്ക് ഭയം അതിനെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കണം, അതിനെ ആസ്വദിക്കണം. അതുപോലെ പണ്ട് പഠിച്ച ജൂലിയസ് സീസർ എനിക്കൊന്നും മറക്കാനാവാറില്ല. കാരണം അന്നൊരു യു വി ആന്റണി സാറുണ്ടായിരുന്നു. സാറ് ജൂലിയസ് സീസറായിട്ട് ഓർഡർ ഇടുമ്പോൾ സാറിങ്ങനെ ക്രൗൺ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജൂലിയസ് സീസർ കൈകൊണ്ട് നീക്കി, സാറിന്റെ കൈ അങ്ങ് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് പ്രാവശ്യം ഇങ്ങനെയാണ് നീങ്ങിയത്, മൂന്നാമത്തെ പ്രാവശ്യം ഇനി ഇങ്ങനെ എടുക്കും. ആ ഒരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ജൂലിയസ് സീസറിന്റെ മൂവ്മെന്റ്സ് എല്ലാം സാറിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജൂലിയസ് സീസർ എന്റെ ലൈഫിൽ ഒരുപാട് വിഷൻ തന്ന ഒരു നോവലായിട്ട് മാറി, വില്യം ഷേക്സ്പിയറിന്റെ. ഇതുപോലെ എടുക്കുന്നതായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ടീച്ചർക്കാണ് ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫക്ട് കൊടുക്കാൻ പറ്റുക. കാരണം ത്രീ ഡയമെൻഷനിലായിട്ട് വേണം ടീച്ചർ ഒരു പാഠത്തിന് കുട്ടികൾക്ക് വേണ്ടി എടുത്തു കൊടുക്കാൻ. അതോടെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അതിൽ ജനിക്കുകയും ഇൻട്രസ്റ്റ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അക്കങ്ങളെ കാണാറില്ല, അത് ആസ്വദിക്കുകയായി. അങ്ങനെ ആസ്വദിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത്. ആ കാര്യത്തെ രണ്ടും മൂന്നും തവണ നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ക്യാമറയിലൂടെ അതിന് ഫോട്ടോ എടുക്കാൻ നമുക്ക് കഴിയും. ഈ ബുദ്ധി എന്ന ക്യാമറ ഉണ്ടല്ലോ ആത്മാവിന്റെ, അത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ മൊത്തം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ സ്വന്തമാക്കിയൊന്നും മറക്കുന്ന പ്രശ്നമേ വരുന്നില്ല. നമുക്ക് പഠനം പഠിക്കല് കളിക്കലാവും നമുക്ക്.
എനിക്ക് തോന്നുന്നു നമ്മുടെ യുവ സുഹൃത്തുക്കളെല്ലാവരും ഈ പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ മനസ്സിൽ കാണുന്ന കാഴ്ചകൾ, അതിന്റെ പ്രാധാന്യം, മെന്റൽ ഇമേജ് എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആക്സിഡന്റ് വേണ്ട, എനിക്ക് ആക്സിഡന്റ് വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നു. കാരണം അവിടെ ആക്സിഡന്റ് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ചിത്രം ആക്സിഡന്റിന്റെ
നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കാണും. പല അമ്മമാരും പറയും വാതില് പതുക്കെ അടക്കി എന്ന് മാമക്കാക്കളോട് പറയില്ല. വാതില് വലിച്ചടക്കേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞാലും അവൻ ചെയ്യില്ല എന്ന് പറയും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല കുട്ടി? വാതില് അല്ല വേണ്ടാന്നൊരു കാര്യം നിങ്ങൾക്ക് വിഷയം കാണാൻ സാധിക്കും. അതിനൊരു ഇമേജ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കുട്ടി കാണുന്നത് എന്താണ്? വാതില് വലിച്ചടക്കി എന്ന് വരവൻ കാണും. അത് കഴിഞ്ഞ ശേഷം എന്ത് കാണില്ല? വേണ്ടാന്ന് അവന് കാണാൻ സാധിക്കും. അപ്പൊ അമ്മ 10 തവണ പറയാണ് മോനെ വാതില് വലിച്ചടക്കരുത്. അപ്പൊ അവൻ അരുത് അവന് കാണുന്നില്ല, വാതില് വലിച്ചടക്കുന്നവൻ കാണുന്നു. അവൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അമ്മ കുറ്റം പറയും, ഇവനോട് 10 തവണയും ഞാൻ പറയണു വാതില് വലിച്ചടക്കല്ലേ എന്ന്. എന്നിട്ടും അവന് പറ്റുന്നത് കുറ്റം അവന്റെ അല്ല. അമ്മ എങ്ങനെ പറയണമായിരുന്നു? മോനെ വാതില് പതുക്കെ അടക്കി, അത് അവന് കാണാൻ പറ്റും. അപ്പൊ മോനെ വാതില് പതുക്കെ അടയ്ക്കൂ എന്ന് ചെയ്യേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി അവർ ചെയ്തിരിക്കും. പക്ഷേ നിങ്ങൾ അരുതെന്നുള്ള കാര്യം നിങ്ങൾ പറയും, അവൻ കാണുന്നതേ കാണുള്ളൂ. അവൻ കിട്ടുന്ന ഇമേജ് എന്താണ്? ശക്തിയായിട്ട് വാതിലടയ്ക്കുക, അവനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് അവന്റെ പ്രോബ്ലം അല്ല.
ശരി, ഇത് അതുപോലെ തന്നെ ദേഷ്യത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അയാൾ ദിവസവും എഴുതുന്ന ഒരു കാര്യം, ഞാനിന്ന് ദേഷ്യപ്പെടില്ല, ഞാനിന്ന് ദേഷ്യപ്പെടില്ല. പക്ഷെ അത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ദേഷ്യത്തിലേക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെയും ഇത് തന്നെയായിരിക്കും പ്രവർത്തി. കാരണം മനസ്സിൽ കാണുന്ന ഒരു കാഴ്ച അല്ലേ.
ലോ ഓഫ് അട്രാക്ഷൻ ഒരു സാധനമുണ്ടല്ലോ. കാരണം എന്ത് തോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതേ എനർജി ഞാൻ ലോകത്തെ എല്ലാ ഭാഗത്തും റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഉള്ളിൽ ഞാൻ ദേഷ്യപ്പെടണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്റെ ഉള്ളിൽ ഞാൻ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ദേഷ്യം, പിന്നെയാണ് വേണ്ടായ്മ വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മെന്റൽ ഇമേജ് എന്താണ്? ദേഷ്യമാണ്. അതുകൊണ്ട് ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന എനർജി മുഴുവൻ എന്താണ്? ദേഷ്യമാണ്.
ഈ ഉപബോധ മനസ്സിനെ വേണം വേണ്ട ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു
അല്ലെ. അതിന് അതൊരു പാവാണ് ഉപബോധ മനസ്സ്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. അതുകൊണ്ട് ഒരു 3 വട്ടം കുട്ടിയോട് പറഞ്ഞു നോക്ക് മോനെ, അത് വല്ലാത്ത സാധനം. നമ്മൾ കൊച്ചു മക്കളെ പേടിപ്പിക്കാറില്ലേ, പുറത്തു പോകണ്ട കൊക്ക് വരും, പുറത്തു പോകണ്ട കൊക്ക് വരും. ഈ കൊക്ക് എന്ന് വെച്ചാൽ എന്താ സാധനം? ഒന്നുമില്ല. അവൻ ഇരുട്ടിലൊരു ഇമേജ് കൊടുത്തിരിക്കുകയാണ്, എന്തോ ഒരു സാധനം കൊക്കും. കുട്ടി പുറത്തു പോകുന്നില്ലല്ലോ. ഇതുപോലെ നമ്മുടെ ഉപബോധ മനസ്സും അതിനോട് പലതവണ ഒരു കാര്യം നീ അതാണ് ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ പണ്ടൊരു ഇവിടെ വായിച്ചിട്ടുണ്ട്, ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു ഗുഹയുടെയുള്ളിലിരുന്നിട്ട് അവർ കുറച്ചു കാലം ഒരു 6 മാസക്കാലത്തോളം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ തപസ്സിന്റെ കുറച്ച് ചടങ്ങുകളായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ മുഴുവൻ ഗുരു പറഞ്ഞിരുന്ന പോലെ ശിഷ്യന്റെ അടുത്ത് നിനക്ക് 2 കൊമ്പ് മുളച്ചിട്ടുണ്ട്, നിനക്ക് 2 കൊമ്പ് മുളച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞ ശേഷം അവിടുത്തെ സാധന പൂർത്തിയാക്കി ഗുരു പുറത്തേക്ക് വരികയാണ്. അപ്പൊ ശിഷ്യനോട് പറഞ്ഞു നീ വാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അയ്യോ എനിക്ക് എന്റെ കൊമ്പ് തറഞ്ഞിട്ട് പുറത്ത് കിടക്കാൻ പറ്റില്ല. അവർ അത് അത്രയും പവർഫുൾ ആണ് നമ്മുടെ മെന്റൽ ഇമേജ് എന്ന് പറയുന്നത്. വേറെ ഒരു മെഡിക്കൽ ജേണൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. 2 ലേഡീസ് ഒരു അപ്പാർട്ട്മെന്റിൽ, ഫേസ് ടു ഫേസ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സ്ത്രീകളാണ്. അവർ സാധാരണ പോലെ റൂട്ടീൻ ചെക്കപ്പിന് വേണ്ടി പോയി. അപ്പൊ അതിൽ ഒരു സ്ത്രീക്ക് കിഡ്നിയിൽ മൈന്യൂട്ടായിട്ട് സ്റ്റോൺ വന്നിരിക്കുന്നു, മറ്റൊരു സ്ത്രീക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവർ രണ്ടുപേരും പോയ ശേഷമാണ് നേഴ്സ് വന്ന് പറയുന്നത് സാറേ നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് മാറിപ്പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു സിസ്റ്ററെ സംഭവം സീരിയസ് മിസ്റ്റേക്ക് ആണ്, പക്ഷേ സമാധാനിക്കാം നമുക്ക്, കാരണം അവർക്ക് ഞാൻ മരുന്നൊന്നും കുറിച്ച് കൊടുത്തിട്ടില്ല, സം പ്രാക്ടീസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വെള്ളം കുടിക്കരുത്, തക്കാളി കഴിക്കരുത്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറല്ല രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാളോടി വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോ എന്തായാലും രണ്ടാളോ ഒന്നിച്ചേ വരില്ലുള്ളൂ, നമുക്ക് വരുമ്പോ ഒന്ന് നോക്കാ യുക്തിയിലാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വന്നു. അപ്പൊ വന്ന സമയത്ത് ഡോക്ടർ സൂത്രത്തിൽ രണ്ടുപേരെയും കൂടി ഒന്ന് ചെക്കിംഗ് ചെയ്യിപ്പിച്ചു. ചെക്കിംഗ് ചെയ്യിപ്പിച്ച സമയത്ത് നോക്കുമ്പോൾ ഇല്ലാതിരുന്ന ഒരു സ്ട്രീ ഉണ്ടല്ലോ, കിഡ്നി സ്റ്റോൺ ഇല്ലാതിരുന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്ത ആ സ്ത്രീക്ക് കിഡ്നിയിൽ സ്റ്റോൺ വന്നിരിക്കുന്നു. അതേസമയം ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തൊരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ കിഡ്നിയുടെ സ്റ്റോൺ പോയിരിക്കുന്നു. അപ്പൊ ഡോക്ടർ രണ്ടുപേരെയും ഒന്ന് ഇന്റർവ്യൂ എന്നറിയാത്ത രീതിയിൽ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് നോക്കുകയാണ്. അപ്പോ ഈ സ്ത്രീ പറയാണ് എന്ത് ചെയ്യാ സാറേ, എനിക്ക് അന്ന് ഇവിടുന്ന് പോയ ശേഷം തൊട്ട് വേദന അനുഭവിക്കുന്നുണ്ട്, ഇല്ലാത്തുണ്ട് എന്ന് പറഞ്ഞ സ്ത്രീ പറയാണ്. ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്, നടക്കാൻ പോയിട്ടുണ്ട്, പിന്നെ കുറെ അരുതെന്ന് പറഞ്ഞ സാധനമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എന്ത് പറയാം, എനിക്ക് ഈശ്വരോട് വിഷമാ ശരിക്കും. കാരണം ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരാണ്. എന്റെ വീട്ടിൽ തന്നെ എത്ര ആൾക്കാരുണ്ട്, എന്നിട്ട് എന്നെ മാത്രം ഇങ്ങനെ ശിക്ഷിച്ചല്ലോ എന്നോർക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇപ്പോഴും ഈശ്വരനോട് പരാതി പറയും. അപ്പൊ ഡോക്ടർ മറ്റേ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ പറയാണ് അല്ലെ ഞാൻ എന്തായാലും ഉണ്ടല്ലോ, ഞാൻ അത്രയും ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കും ഇവർ പറഞ്ഞു തന്നെ ഞാനും ചിന്തിച്ച്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് സെയിം ലൈഫ് സ്റ്റൈലാ, ഒരേ വെള്ള കുടിക്കുന്നു, ഒക്കെ ഒന്നിച്ചാ, എന്നിട്ടും എനിക്ക് ഭഗവാനെ നീ എന്നെ രക്ഷിച്ചല്ലോ, അതുകൊണ്ട് താങ്ക്സ്. ഇപ്പൊ രണ്ടാഴ്ചത്തെ അവരുടെ പ്രാക്ടീസാണ് എന്നെ രക്ഷിച്ചല്ലോ താങ്ക്സ്, മറ്റൊരാളെ പ്രാക്ടീസ് ഭഗവാനെ നീ എന്നെ ശിക്ഷിച്ചല്ലോ, ഒരാൾക്ക് കിഡ്നിയിൽ സ്റ്റോൺ വന്നു വേറൊരാൾക്ക് ഇല്ലാതെ. ദിസ് ഇസ് ദ മാജിക് പവർ. ഇത് നമ്മുടെ ചിന്തനത്തിന് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. കാരണം കാണുകയാണ് ഇല്ലാത്തൊരു കിഡ്നിയിൽ സ്റ്റോൺ ആണ്, പക്ഷെ എന്തുകൊണ്ട് വേദന ഫീൽ ചെയ്യുന്നു, മാനസികമായിട്ട് ശക്തമായി സ്വീകരിച്ചു. ഡോക്ടർ ചെക്കപ്പിലൂടെ പറഞ്ഞിരിക്കുന്നു എനിക്ക് കിഡ്നിയിൽ സ്റ്റോൺ, അപ്പൊ എനിക്ക് അവിടെ വേദന വന്നു.
എനിക്ക് തോന്നുന്നു സാർ അവിടെ ആ ഡോക്ടർ പറഞ്ഞു എന്നുള്ള ആ ഒരു
ദൃഢവിശ്വാസം, തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വെറുതെ പറയല്ലോ, ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ടല്ലേ ഡോക്ടർ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സത്യമാണ്. അപ്പൊ ഞാൻ സത്യം എന്ന് സ്വീകരിച്ചു അതിനെ. ആ സ്വീകരിച്ചതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു, അവിടെ കിഡ്നിയിൽ സ്റ്റോൺ രൂപീകരിക്കപ്പെട്ടു. അപ്പൊ അത്രയ്ക്കും നമ്മുടെ ഈ ക്രിയാത്മക ചിന്തന ഉപബോധ മനസ്സ് പാവാണ്. അതിനോട് ഡോക്ടർ പറഞ്ഞു സോ ആക്സെപ്റ്റഡ്. ഞാൻ പലതവണ ചിന്തിച്ചു കിഡ്നിയിൽ സ്റ്റോൺ ഓട്ടോമാറ്റിക്കലി ആ തോട്ട്, ആ എനർജി, ആ മെറ്റീരിയലിന് അവിടേക്ക് വലിച്ചു കൊണ്ടെന്നുള്ളതാണ്. അത് അവിടെ എനിക്ക് കാൽസ്യം ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്തു.
സാർ നമുക്കിപ്പോ ഒരുപാട് കാലത്തെ പരാജയ ഭീതിയും അല്ലെങ്കിൽ പരാജിതനായ മനോഭാവവും, എനിക്കിനൊന്നും മുന്നോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ചിന്തകളെ സമൂഹത്തിൽ ധാരാളം കണ്ടിരുന്നു. വിദ്യാർത്ഥികളിലും ഉണ്ട്, മുതിർന്നവരിലും ധാരാളം ഉണ്ട്,
എല്ലാവരിലും ഉണ്ട്.
ആവർത്തിക്കണമെന്ന് പറഞ്ഞു, കേവലം 3 തവണ ആവർത്തിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു മനോഭാവത്തെ മാറ്റിയെടുക്കാൻ കഴിയും?
ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. 3 തവണ ആവർത്തിച്ചാൽ നിങ്ങൾ ഒരു പൾസ്, ഒരു ഫയൽ അതിൻ്റെ ഉള്ളിൽ സേവ് ആക്കി. എന്റെ ഉള്ളിലൊരു ഫിയർ ഫോൾഡർ തന്നെ, ഞാൻ പറയും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഭാഷ പറഞ്ഞ ഒരു ഫോൾഡറിലാണല്ലോ നമ്മളൊക്കെ സേവ് ചെയ്യുന്നത്, അതുപോലെ എന്റെ ഉള്ളിലൊരു ഫിയർ ഫോൾഡർ ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോ അതിനുള്ള എത്ര ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുട്ടിക്കാലം തൊട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതൊരു തോട്ടും അങ്ങനെയാണല്ലോ. 3 തവണ ഞാൻ കഴിഞ്ഞപ്പോൾ അത് സേവ് ഫയലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര ഫയലുകൾ ഞാൻ എന്റെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്ര ഫയൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണം. അപ്പൊ ഒരു തവണ ഞാൻ ഒരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തു എങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു പോസിറ്റീവ് തോട്ട് എനിക്ക് ഉള്ളിൽ പോവുകയും ചെയ്യും, ഒരു ഫയൽ അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ബട്ട് കണ്ടിന്യൂസ്ലി ഈ പ്രൊസീജിയർ ഞാൻ ചെയ്യുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഓരോ ഫയലായിട്ട് പോയി 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 ലാസ്റ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ട് എനിക്ക് മാറാൻ സാധിക്കും.
എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഏത് തരം നിഷേധ ചിന്തയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന എന്ത് തന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് മാറ്റിയെടുക്കാം.
തീർച്ചയായിട്ടും.
അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാവി, കാരണം പലരും ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണ്. ക്രിയാത്മകതയുടെ വിഷയം ചിന്തിക്കാതിരുന്നാൽ പോലും ഭാവിയിൽ എന്തായിത്തീരും, എങ്ങനെയായിരിക്കും എന്റെ ഫ്യൂച്ചർ, എനിക്ക് തോന്നുന്നു ഭാവിയെ ശോഭനമായി കാണാൻ നമുക്ക് സാധിച്ചാൽ അല്ലേ. അപ്പൊ എങ്ങനെ ആ ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിനെ എങ്ങനെ വീണ്ടും ആവർത്തിച്ച് കാണും?
നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി മെന്റൽ ഇമേജ് ക്രിയേറ്റീവാണ്. നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ചേർത്ത് ഞാൻ അവിടെ സ്റ്റോണിനെ കണ്ടു കഴിഞ്ഞു. അതിന് ക്രിയാത്മക ചിന്തനം ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ എന്റെ ഫിസിക്കൽ ലെവലാവാം, എന്നുവെച്ചാൽ എനിക്ക് നല്ല ആരോഗ്യം വേണം. ഇന്ന് ഞാൻ വളരെ വീക്കായിട്ടുള്ള ഹെൽത്ത് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നാട്ടിലൊരു എപ്പിഡമിക് വരുമ്പോഴേക്കും ആദ്യം അറ്റാക്കിയെന്ന് തന്നെയായിരിക്കാം. നമ്മൾ ക്ലൈമറ്റ് മാറിയാലും നമ്മൾ പറയുമല്ലോ പൊടി മാറി ചേറാവുമ്പോഴും ചേർ മാറി പൊടിയാവുമ്പോഴും ആദ്യം ബാധിക്കുന്ന തന്നെയായിരിക്കാം. പലരും ഉണ്ട് അങ്ങനെ വളരെയധികം പ്രതിരോധ ശേഷി കുറഞ്ഞവർ. അവരിപ്പോൾ വിചാരിക്കുകയാണ് എനിക്കിങ്ങനെ യാതൊന്നും ബാധിക്കാത്ത പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുള്ളൊരു ഹെൽത്ത് എനിക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി ഇപ്പോൾ വളരെ ലോ സ്റ്റെവലിൽ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അതിന്റെ ക്രൈസിസിൽ ഞാൻ രക്ഷപ്പെടാൻ പറ്റാതെ കൈകാലിട്ട് അടിക്കാൻ തന്നെ വിചാരിച്ചോളൂ. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിരിക്കുന്ന ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് വേണം. യെസ് യു ക്യാൻ ഇമേജ്. അതല്ല ഒരു കുട്ടിയാണ് ഞാൻ പഠിക്കുകയാണ്. എനിക്ക് എന്റെ ഇപ്പോഴതായിട്ടുള്ള നിലവാരം ഒരു ആവറേജ് ആണെങ്കിൽ എനിക്കൊരു ഹൈ ലെവൽ ഒരു വിദ്യാർത്ഥിയായിട്ട് മാറണം. യെസ് യു ക്യാൻ ഇമേജ്. ഏത് തലത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ആദ്യ ആവശ്യം അതിനൊരു മെന്റൽ ഇമേജ് കാണാനാണ്. ഇവിടെ ഒരു ഫോർമുലയുണ്ട്, ഇഫ് യുവർ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ് ഹാർട്ട് കൻ ബിലീവ് ഇറ്റ് ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ് എന്നാണ്. എന്റെ മനസ്സിന് ആദ്യം ഞാൻ പറയുന്ന കാര്യത്തിന് സ്വപ്നം കാണാൻ കഴിയണം. എന്റെ സ്വപ്നം സത്യമാണെന്ന് എന്റെ ഹൃദയം, ഹൃദയം മീൻസ് ഈ ഹാർട്ട് അല്ല, എന്റെ ആശയ ഹൃദയം, എന്റെ ചിത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് വേണം എന്റെ
എന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാൻ കഴിയുന്നുള്ള ഉറപ്പ്
എന്റെ ഉള്ളിൽ, അത് ആക്സെപ്റ്റൻസ്. യെസ്, എന്റെ ബുദ്ധി അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ മനസ്സ് സ്വപ്നം കാണുന്ന കാര്യം എന്റെ ബുദ്ധി തന്നെ അതിനെ എതിർക്കുകയാണെങ്കിൽ പിന്നെ ഇത്ര കാലം 50 മാർക്ക് വാങ്ങിച്ച നീ അല്ലേ ഇനി 50 വാങ്ങാൻ പോകുന്നത്. എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണെങ്കിൽ ഇത് രണ്ട് എനർജിയാണ്. കാരണം ഒന്ന്, ഞാൻ പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു, യെസ് എനിക്ക് 80% മാർക്ക് വാങ്ങണം. ഞാൻ ഒരേരോ എന്റെ തോട്ടിന്റെ ഒരു എനർജിയുടെ ഏരോ ഞാൻ അയക്കുന്നു. മറ്റൊന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, പിന്നെ എന്റെ ബുദ്ധി ഉടനെ പറയുക നിന്നെ കൊണ്ടല്ലേ പറ്റുന്ന ഓപ്പോസിറ്റ് ഏരോ, ദെൻ അത് ന്യൂട്രലായി പോകും. അപ്പൊ ഞാൻ പറയും, ഞാൻ വിചാരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് ആശിക്കുന്നു, എന്നിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് എന്റെ ഉള്ളിൽ തന്നെ നടന്ന ഒരു ദ്വന്ദ്വത്തിന്റെ കാരണം കൊണ്ടത് സംഭവിക്കുന്നത്. പക്ഷേ എന്റെ മനസ്സിന് ഒരു കാര്യത്തിന് ഡ്രീം ചെയ്യാൻ കഴിയുമെങ്കിൽ, എന്റെ ബുദ്ധി, ഐ മൈ ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ് മീൻസ് എന്റെ ബുദ്ധിക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ദെൻ ഐ ക്യാൻ അച്ചീവ് ഇറ്റ് എന്ന് പറയാം. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് വേണ്ട എന്ത് സാധനവും ഈ ലോകത്തിന്റെ ഏത് മൂലക്കുള്ള എന്തും നിങ്ങളിലേക്ക് ഒഴുകിയെത്തിയിരിക്കും. അത് എനർജിയാണ്. ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനർജി. തീർച്ചയായിട്ടും അത് അത്ര ശക്തമാണെങ്കിൽ, എത്ര എങ്ങനെയാണോ സൗണ്ട് എനർജി അതിന്റെ വേവ് ലെങ്തും ഫ്രീക്വൻസിയിലും യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഇൻ ദ സെയിം വേ എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തോട്ട് എനർജിയും അങ്ങനെ തന്നെയാണ്. അതിനും അതിന്റെ ഫ്രീക്വൻസി ഉണ്ട്, അതിന്റെ വേവ് ലെങ്ത് ഉണ്ട്. അപ്പൊ എത്ര പവർഫുൾ ആയി തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ലെവലിലേക്ക് പോയിട്ട് വേണ്ട സാധനമൊക്കെ എനിക്ക് കൊണ്ടുവന്നിരിക്കും. അതിന് നമ്മൾ ആദ്യം മെന്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്
പഠിക്കണം. നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കാരണം അവിശ്വസനീയമായ ഒരു കാര്യമായി തോന്നും പലപ്പോഴും. ജീവിതത്തിൽ എന്തും ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും ആ കഴിവിനെ ഉപയോഗിക്കാതെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ വ്യർത്ഥമാക്കി കളയുമ്പോൾ ആ വിഷൻ, ആ കാഴ്ച, എന്ത് കാഴ്ച കാണുന്നോ അതിലേക്ക് എത്തിക്കാനുള്ള കഴിവ്, ഉപബോധം മനസ്സിനുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു വരദാനം എന്ന് തന്നെ പറയണം. കാരണം ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം നമുക്ക് അതിൽ നിന്നുണ്ടാക്കാം. ഇന്നത്തെ ഈ ചർച്ച തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ നിന്ന് സമയം മാറ്റിവെച്ച് ഇവിടെ എത്തി ഈ കൺതുറപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നതിന് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ജ്യോതിർഗമയ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തെ യഥാർത്ഥമായി നോക്കിക്കണ്ടുകൊണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഈ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അത്ഭുതകരമായ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി. ജീവിതം നമ്മൾ കാണുന്നത് പോലെയാണ്. മനസ്സിൽ എങ്ങനെയുള്ള ചിത്രത്തെ ഉണ്ടാക്കിക്കൊണ്ടും അതിലേക്ക് എത്തിച്ചേരാനുള്ള അദമ്യമായ കഴിവ് മനുഷ്യനുണ്ട്. അതിനുള്ള ഊർജം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്ത് ചിത്രം കാണുന്നോ അതിലേക്ക് ജീവിതം പതുക്കെ എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ നമുക്കാകെ ചെയ്യാനുള്ള കാര്യമൊന്ന് മാത്രമേ ഉള്ളൂ, വളരെ ശോഭനമായൊരു ചിത്രത്തെ ഉണ്ടാക്കുക, അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക, ആ സന്ദേശത്തെ വളരെ ശക്തമായി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് അനായാസം എത്തിച്ചേരുക. ഈ യാത്ര നമ്മൾ വീണ്ടും തുടരും. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൂടെ ഇരുന്നതിന്, ഇത് വളരെ ശ്രദ്ധയോടെ കണ്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം